അടുത്ത സാമ്പത്തിക വർഷത്തിൽ വരുന്ന വിസാ സംബന്ധമായ പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. ബ്രിസ്ബനിൽ ടി എൻ ലോയേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിൽ ഇമിഗ്രേഷൻ ലോയറായ പ്രതാപലക്ഷ്മണൻ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം പ്രതാപലക്ഷ്മണൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദലീൽ.
പ്രതാപലക്ഷ്മണൻ, ഓസ്ട്രേലിയയിലെ കുടിയേറ്റ നയങ്ങളിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഈ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വിസ സംബന്ധമായിട്ടുള്ള നിരവധി മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഒട്ടേറെ മാറ്റങ്ങൾ അടുത്ത സാമ്പത്തിക വർഷത്തിലായിരിക്കും പ്രതിഫലിക്കുക. ഇതിലൊന്ന് പി എം എസ് ഒയിലെ മാറ്റങ്ങളാണല്ലോ, എന്താണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്?
ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സെപ്റ്റംബർ 2020 കോവിഡ് ബാധയെ തുടർന്ന് ആഗോളതലത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് രാജ്യത്തെ തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും കൂടുതൽ തൊഴിൽ അന്വേഷകരെ ആസ്ട്രേലിയയിൽ എത്തിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി അന്ന് നിലവിലുണ്ടായിരുന്ന പ്രത്യേകതകൾക്കനുസരിച്ച് ഒരു പുതിയ ഓക്കുപ്പേഷൻ സ്കിൽഡ് ഓക്കുപ്പേഷൻ ലിസ്റ്റിന് രൂപം കൊടുത്തത്. അതിന് പ്രയോറിറ്റി മൈഗ്രേഷൻ സ്കിൽഡ് ഓക്കുപ്പേഷൻ ലിസ്റ്റ് അഥവാ പി എം എസ് ഒ എന്ന പേരിട്ടാണ് വിളിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഈ കോവിഡ് അനന്തരവും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥ എക്കോണമി തകരാതിരിക്കുന്നതിന് വേണ്ടി ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ആ പി എം എസ് ഒയിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ലിസ്റ്റ് മുൻഗണനാടിസ്ഥാനത്തിൽ ഉണ്ടാക്കി. ആദ്യഘട്ടത്തിൽ സെപ്റ്റംബർ മാസത്തിൽ വെറും 17 തൊഴിലുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ജൂൺ മാസം 2021 അത് 41 ഓക്കുപേഷനുകളായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതാണ്ട് ഒരു 10 പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ സെക്ടർ എന്ന് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള മേഖലകളിലേക്ക്, ഉദാഹരണത്തിന് മെഡിക്കൽ, ഹെൽത്ത്, ഐ ടി, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള 10 മേഖലകളിലേക്ക്, ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻഷ്യൽ സെക്ടർ, ഇങ്ങനെയുള്ള 10 മേഖലകളിലേക്ക്, അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള 10 മേഖലകളിലേക്ക് കൂടുതൽ ആളുകളെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് അവരെ ജോലി ചെയ്യിപ്പിക്കുന്നതിന് ഉപയുക്തരാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രയോറിറ്റി മൈഗ്രേഷൻ സ്കിൽഡ് ഓക്കുപേഷൻ ലിസ്റ്റ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്.
പ്രതാപലക്ഷ്മണൻ, അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ പെടുന്നവർക്ക് വിസ പെട്ടെന്ന് കിട്ടാനുള്ള ഒരു സാധ്യതയാണോ ഉണ്ടാകുന്നത്?
ഈ 41 ഓക്കുപേഷനുകളുടെ അടിസ്ഥാനമാക്കി ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥി ഓസ്ട്രേലിയക്ക് അകത്തു നിന്നോ പുറത്തു നിന്നോ ഒരു ഓസ്ട്രേലിയൻ വിസയ്ക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ, എംപ്ലോയർ സ്പോൺസേഡ് ആയിട്ടുള്ള വിസകൾക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ടി എസ് എസ് വിസ അഥവാ സബ് ക്ലാസ് 482, എംപ്ലോയർ നോമിനേഷൻ സ്കീം വിസ സബ് ക്ലാസ് 186, ഒപ്പം റീജിയണൽ സ്പോൺസേഡ് വിസ സബ് ക്ലാസ് 494, റീജിയണൽ സ്പോൺസേഡ് വിസ പെർമനന്റ് വിസ 187, ഈ വിസകൾ ഏതിലെങ്കിലും അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് വിസ കിട്ടുന്നതിനും അപേക്ഷാ പ്രക്രിയ വളരെ വേഗം നടത്തി അവർക്ക് വിസ നൽകുന്നതിനും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഓസ്ട്രേലിയക്ക് പുറത്താണെങ്കിൽ പോലും അവർക്ക് ട്രാവൽ എക്സംഷനോടുകൂടി ഓസ്ട്രേലിയയിൽ വരുന്നതിനും ഈ മേഖലകളുടെ പണി ചെയ്യുന്നതിനും തീർച്ചയായിട്ടും ഒരു എംപ്ലോയർ സ്പോൺസേഡ് വിസ ആയതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ വന്ന് പണി ചെയ്യുന്നതിനുള്ള സൗകര്യം ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്ട്, അതിന്റെ ഒരു ഗുണം ലഭിക്കുവാൻ പോകുന്നത് ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ തൊട്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
പ്രതാപലക്ഷ്മണൻ, മറ്റൊരു മേഖലയാണ് ഗ്ലോബൽ ടാലന്റ് വിസ പല തവണ ഇതേക്കുറിച്ച് നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ കാതലായിട്ടുള്ള മാറ്റമാണല്ലോ വരുത്തുന്നത്.
ഗ്ലോബൽ ടാലന്റ് വിസ ശരിക്കും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പരീക്ഷിച്ച് തുടങ്ങിയത് നവംബർ 2019. ലോകത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളതും സ്കിൽഡ് ആയിട്ടുള്ളതുമാണ് നൈപുണ്യം ലഭിച്ചിട്ടുള്ളതുമായിട്ടുള്ള ആളുകളെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഗ്ലോബൽ ടാലന്റ് വിസ. അതിപ്പോൾ നിലവിൽ 2 തരത്തിലാണുള്ളത്. 1, വ്യക്തികൾക്ക് നേരിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നത്. 2, ഓസ്ട്രേലിയൻ എംപ്ലോയേഴ്സിന് തൊഴിൽ ദാതാക്കൾക്ക് അവർ കണ്ടെത്തി അവർക്ക് ഓസ്ട്രേലിയക്ക് പുറത്തുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ കഴിയും. ഇങ്ങനെ 2 തരത്തിലുള്ള സ്ട്രീമാണ് ഗ്ലോബൽ ടാലന്റ് വിസയ്ക്കകത്തുള്ളത്. ഗ്ലോബൽ ടാലന്റ് വിസ ഈ പ്രയോറിറ്റി മൈഗ്രേഷൻ സ്കിൽഡ് ഓക്കുപേഷൻ ലിസ്റ്റിൽപ്പെട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥി ഓസ്ട്രേലിയയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്കും ഇതിനകത്ത് ഫാസ്റ്റ് ട്രാക്കിംഗ് പ്രോസസ്സിംഗിന്റെ സൗകര്യം ലഭിക്കുന്നതാണ്. അവർക്കും അവരുടെ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ് വളരെ വേഗത്തിൽ ചെയ്തു തീർത്തുകൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് വരുവാൻ കഴിയുന്നതാണ്. 2019 ഈ വിസ തുടങ്ങുമ്പോൾ 5000 പ്ലേസസ് മാത്രമാണ് ഒരു വർഷം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നീക്കിവെച്ചിരുന്നതെങ്കിൽ അത് കഴിഞ്ഞ വർഷം 15,000 ആക്കി മാറ്റുകയുണ്ടായി. ഈ വരുന്ന വർഷവും 2021-22 15,000 ആയിട്ട് തന്നെ അത് നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം കൂടുതൽ കഴിവുള്ളവർ, കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ, ടാലന്റഡ് ആയിട്ടുള്ളവർ, സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഈ മേഖലകളിൽ സ്വതന്ത്രമായിട്ടും ഒപ്പം ആസ്ട്രേലിയയിൽ നിന്നുള്ള തൊഴിൽ ദാതാക്കൾ മുഖേനയും ആസ്ട്രേലിയയിലേക്ക് വരികയും ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ആസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തൊഴിലുകൾ ഏർപ്പെടുത്തി എന്നുള്ളതിന്റെ ഒരു നിദർശനമാണത്.
പ്രതാപ് ലക്ഷ്മണൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പല മേഖലകളെയും മേഖലകളിലുമുള്ള രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം ഈ ഒരു കോവിഡിന്റെ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നതിനുള്ള ഒരു ഇളവ് നടപ്പിലാക്കിയിരുന്നു. മണിക്കൂറുകൾ എത്ര മണിക്കൂർ തൊഴിൽ ചെയ്യാമെന്നുള്ള കാര്യത്തിൽ ഇളവുകൾ നടപ്പിലാക്കിയിരുന്നു. അതിൽ കൂടുതൽ മേഖലകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഇതിന്റെ വിശദാംശങ്ങൾ കൂടി വിവരിക്കാമോ?
ശരിക്കും അത്തരത്തിലുള്ള ഇളവുകൾ കഴിഞ്ഞ വർഷത്തെ ഏതാണ്ട് ജൂലൈ മാസം മുതൽ തന്നെ ആസ്ട്രേലിയൻ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. വളരെ കർശനമായിട്ട് സ്റ്റുഡന്റ് വിസയിൽ വരുന്ന വിദ്യാർത്ഥികൾ 40 മണിക്കൂറിൽ കൂടുതൽ ഒരു ഫോർട്ട്നൈറ്റ് അഥവാ രണ്ടാഴ്ചയിൽ ജോലി ചെയ്യരുത് എന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്ന ആസ്ട്രേലിയൻ ഗവൺമെന്റിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ, കോവിഡ് വ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യം ഇളവ് നൽകി, അതിനുശേഷം മറ്റ് ചില മേഖലകളിൽ അഗ്രികൾച്ചർ മേഖലകളിൽ ചെയ്യുന്നവർക്ക് നൽകി, ഫുഡ് പ്രോസസ് മേഖലകളിൽ ചെയ്യുന്നവർക്ക് നൽകി. ഇപ്പോൾ ആസ്ട്രേലിയൻ ഗവൺമെന്റ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം റെസ്റ്റോറന്റുകളിലും അതുപോലെ തന്നെ ടൂറിസം സെന്ററുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ആ ഇളവ് നൽകിയിരിക്കുന്നു. അതായത് ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥി വിസയിൽ നിൽക്കുന്ന വിദേശികൾക്ക് 2 ആഴ്ചയിൽ 40 മണിക്കൂറിൽ കൂടുതലും നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ജോലി ചെയ്യുവാൻ കഴിയുന്നതാണ്. ഒപ്പം അവർ അവരുടെ വിദ്യാഭ്യാസ പുരോഗതി, അവരുടെ കോഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നടത്തിക്കൊണ്ട് പോകണം എന്നുള്ള ഒരു കണ്ടീഷൻ പാലിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് 40 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുവാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും അതിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകുന്നത്, അതിന്റെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നത് തുടർന്ന് ഇവരുടെ വിദ്യാഭ്യാസ കാലയളവിന് ശേഷം ഇവർക്ക് പെർമനന്റ് റെസിഡൻഷ്യൽ വിസയിലേക്ക് അപേക്ഷിക്കുന്ന ഘട്ടത്തിൽ ഓസ്ട്രേലിയൻ എംപ്ലോയ്മെന്റിന്റെ കൂടി പോയിന്റ് ലഭിക്കുവാൻ തരത്തിൽ അവർക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കുവാനും സ്കില്ല് വികസിപ്പിക്കുവാനും തൊഴിൽ പരിചയത്തിന്റെ കാലഘട്ടം വികസിപ്പിക്കുവാനും ഒക്കെയുള്ള അവസരം സ്വാഭാവികമായിട്ടും വരും.
പ്രതാപ് ലക്ഷ്മണൻ, ഇനി മറ്റൊരു കാര്യമുള്ളത് പാർട്ട്ണർ വിസ സംബന്ധിച്ച് അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് സംബന്ധിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ, എന്താണ് ഈ മാറ്റങ്ങൾ, എന്നാണ് ഇത് നടപ്പിലാകുന്നത്?
പാർട്ട്ണർ വിസയെ സംബന്ധിച്ചിട്ടുള്ള മാറ്റങ്ങൾ സത്യത്തിൽ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആസ്ട്രേലിയൻ സർക്കാർ ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയതാണ്. പക്ഷെ അതിന്റെ ഒരു പരിണിതമായിട്ടുള്ള ഒരു സമാപ്തി വന്നത് കഴിഞ്ഞ വർഷം 2020 ഒക്ടോബർ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിലൂടെയാണ്. നിലവിലുള്ള പ്രോസസ് അനുസരിച്ച് പങ്കാളി വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് പാർട്ട്ണർക്ക് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ സ്പോൺസറുകളുടെ ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡന്റോ ഓസ്ട്രേലിയൻ സിറ്റിസനോ ആയിട്ടുള്ള ആളുടെ സ്പോൺസർഷിപ്പ് അപേക്ഷയെ ഒരുമിച്ച് അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ ഈ വരുന്ന ജൂലൈ മാസം 1-ാം തീയതി മുതൽ ആ പ്രോസസ്സിന്റെ രീതി പൂർണ്ണമായിട്ടും അവർ മാറ്റുകയാണ്. ആദ്യഘട്ടത്തിൽ ഓസ്ട്രേലിയൻ പങ്കാളി, ഓസ്ട്രേലിയൻ സിറ്റിസനോ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡന്റോ ആയിട്ടുള്ള ആൾ അവരുടെ സ്പോൺസർഷിപ്പ് ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. ആ സ്പോൺസർഷിപ്പ് ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തതിന് ശേഷം, അംഗീകരിച്ചതിന് ശേഷം മാത്രമേ വിവാഹിതനാവുകയോ ചെയ്യുന്നയാൾക്ക് അവരുടെ പാർട്ട്ണർ വിസയ്ക്ക് അപേക്ഷിക്കുവാനുള്ള അവസരം വരികയുള്ളൂ. ഇപ്പോൾ ഇതിനകത്തുള്ള ഒരു സന്ദേഹം, ഒരു കൺസേൺ പല മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്നു, ഈ സ്പോൺസർഷിപ്പ് അപേക്ഷ എത്ര മാസത്തിനുള്ളിൽ അപ്രൂവ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും വിവാഹിതരായിട്ടുള്ള ദമ്പതികൾക്ക് ഓസ്ട്രേലിയൻ പങ്കാളിയുടെ സ്പോൺസർഷിപ്പ് അപ്രൂവൽ കിട്ടുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരവസ്ഥ വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കും.
ഇത് സംബന്ധിച്ച് ഇതിലെ ഒരു ഇംഗ്ലീഷ് പ്രാവീണ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്?
ഇതില് ഈ ഓസ്ട്രേലിയൻ വിസ ഹോൾഡേഴ്സും പാർട്ട്നേഴ്സും ഒക്കെ ഫങ്ഷണൽ ഇംഗ്ലീഷ്, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനം, ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു നിബന്ധന കൂടി പുതുതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതായത് അവർക്ക് ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാവുകയും ഇംഗ്ലീഷ് ഭാഷ അവരുടെ ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞാലുള്ള നിത്യ വ്യവഹാരത്തിൽ ഉപയോഗിക്കുവാൻ കഴിയുകയും ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പരിജ്ഞാനം അവർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഇംഗ്ലീഷിലെ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് അഥവാ അടിസ്ഥാനപരമായിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഉണ്ടാകണം, അതിന്റെ നിബന്ധനകളും പുതുതായിട്ട് ഈ പാർട്ണർ വിസയുടെ ഘട്ടത്തിൽ ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
പ്രതാപലക്ഷ്മണൻ, ഇനി പല കാര്യങ്ങളിലും ഫീസ് സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ നടപ്പിലാകുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് പൗരത്വം സംബന്ധിച്ചുള്ള അപേക്ഷയിൽ ഫീസ് നിരക്കിൽ മാറ്റം വരുന്നുണ്ട്. ഇതേക്കുറിച്ച് കൂടി വിശദീകരിക്കാമോ?
എല്ലാ വർഷവും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഫീസ് ചേഞ്ചസ്, ഫീസ് വർധനകൾ ഉണ്ടാകാറുണ്ട്. അത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ബേസിസിൽ ആണ് എല്ലാ വർഷവും ആനുപാതികമായിട്ടുള്ള ഫീസ് വർധന ഉണ്ടാകുന്നത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് തന്നെ വളരെ വലിയ ഉയർച്ച പല മേഖലകളിലും പല വിസകളുടെ കാര്യത്തിലും ഉണ്ടാകാറുണ്ട്. അതിലൊന്ന് ഇപ്പോൾ വന്നിട്ടുള്ള ഡൽഹി സൂചിപ്പിച്ചതുപോലെ സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷന്റെയാണ്. നിലവിൽ $285 ആയിരുന്നത് $490 വർദ്ധിക്കുകയാണ്. അതാണ് പ്രധാനമായിട്ടുള്ള മറ്റൊന്ന്. വിദേശികൾ ഓസ്ട്രേലിയയിൽ വന്നുകൊണ്ട് വിസയ്ക്ക് അപേക്ഷിക്കുകയും ആ വിസ അപേക്ഷ ഡിപ്പാർട്ട്മെന്റ് നിരസിച്ച കേസ് ഓഫീസർ നിരസിച്ച അതിനെതിരെ നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് അപ്പീൽ കൊടുക്കുവാനുള്ള ഒരു അവസരമുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് അപ്പീൽ ട്രിബ്യൂണലിൽ നമുക്ക് ആ തീരുമാനം, അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനത്തിനെതിരായിട്ട് അപ്പീൽ നൽകാനുള്ള ഒരു അവസരം. അതിന് നിലവിൽ ഈടാക്കിയിരിക്കുന്ന ഫീസ് $1826. അത് July 1 മുതൽ $3000 വർദ്ധിക്കുക. അതാണ് ഒരു പ്രധാനമായിട്ട് വന്നിട്ടുള്ള രണ്ട് ഫീസ് വർധന. മറ്റൊന്ന്, നേരത്തെ തന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ്മെന്റിലെ പത്രപ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്, പുതുതായിട്ട് പെർമനന്റ് റെസിഡൻഷിപ്പ് കിട്ടുന്നവർക്ക്, സ്ഥിരതാമസാവകാശം കിട്ടുന്നവർക്ക് 2022 January 1 മുതൽ ക്ഷേമകാര്യങ്ങളുടെ ഗുണഭോക്താവുന്നതിന്, വെൽഫെയർ പേയ്മെന്റ്സ് കിട്ടുന്നതിന് 4 വർഷക്കാലം കാത്തു നിൽക്കുക. അതായത് അവർക്ക് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, അണ്ടർ ഏജ് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ചൈൽഡ് കെയറിനുള്ളത്, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഫാമിലി ടാക്സ് AAB എന്നുള്ള ഒരു ബെനിഫിറ്റ് സ്കീമുണ്ട്, അങ്ങനെയുള്ളത്. പിന്നെ അവര് ജോലി ലഭിക്കുകയും അതിനോടൊപ്പം തന്നെ ആ പേരന്റൽ ലീവിന് അപേക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആനുകൂല്യം, ഇത്തരത്തിൽ പേരന്റൽ ലീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ സെൻട്രൽ ലിങ്ക് മുഖാന്തരം ലഭിക്കുന്ന പല വെൽഫെയർ പേയ്മെന്റുകൾക്കും 4 വർഷക്കാലം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് January 1 2022 മുതൽ ഓസ്ട്രേലിയയിൽ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ മാറ്റമാണ്.
പ്രതാപലക്ഷ്മണൻ, ഇനി പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ നിരക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുന്നോട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? അതിൽ കുറവ് വരാനുള്ള സാധ്യതയുണ്ടോ? പൊതുവിൽ ഒരു ചുരുക്കി പറയാൻ കഴിയുമോ? പ്രത്യേകിച്ച് കോവിഡിന്റെ ഒരു പശ്ചാത്തലമുള്ളതുകൊണ്ട്
2021-22 വർഷത്തേക്കുള്ള മൈഗ്രേഷൻ പ്ലാനിംഗ് ലെവല് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അതേ കണക്ക് തന്നെ നിലനിർത്താനാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലാണ് ബഡ്ജറ്റിലെ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതാണ്ട് 160,000 പ്ലേസസ് ആണ് മൊത്തത്തില് മൈഗ്രേഷന് വേണ്ടി ഈ കഴിഞ്ഞ വർഷം 2020-21 കാലഘട്ടത്തിൽ സർക്കാർ നൽകിയിരുന്നത്. അത് തന്നെയാണ് 2021-22 അവരനുവദിച്ചിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് ഒരു കാര്യമായിട്ടുള്ള നമ്പറിന്റെ, മൊത്തത്തിലുള്ള നമ്പർ പ്ലേസസിന്റെ കാര്യത്തിൽ വ്യത്യാസം വരികയില്ല എങ്കിലും അത് വിഭജിച്ച് വീതിച്ച് നൽകുന്ന, സബ്ക്ലാസുകളായിട്ട് വീതിച്ച് നൽകുന്ന, എംപ്ലോയർ സ്പോൺസേർഡ് വിസ ആയാലും അല്ലെങ്കിൽ ബിസിനസ് വിസ ആയാലും അല്ലെങ്കിൽ പാർട്ണർ വിസ ആയാലും അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ പറയാൻ ഫാമിലി വിസ, ഫാമിലി സ്ട്രീമിലോട്ടുള്ള വിസ ആയാലും സ്കിൽഡ് മൈഗ്രേഷൻ സ്ട്രീമിലുള്ള വിസ ആയാലും അതിനകത്ത് വരുന്ന പല വിസകളുടെയും എണ്ണത്തിനകത്ത് വ്യത്യാസങ്ങൾ വരാം. ഇപ്പോഴുള്ള ചില വിസകളുടെ നമ്പറുകൾ കുറയാം, മറ്റു ചില വിസകളുടെ നമ്പറുകൾ കൂടാം. ഉദാഹരണത്തിന് ഗ്ലോബൽ ടാലന്റ് പ്രോഗ്രാം 2019-20 വർഷത്തിൽ മൊത്തം 5,000 സ്പോട്ടുകൾ മാത്രമാണ്, പ്ലേസസ് മാത്രമാണ് അവ അനുവദിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം അത് 15,000, ഈ വർഷം അത് 15,000 തന്നെയായി നിലനിർത്തും. ഒപ്പം മറ്റൊന്ന്, പാർട്ണർ വിസയുടെ കാര്യത്തിലും അത്തരത്തിലുള്ള ഏതാണ്ട് ഒരേ നമ്പർ തന്നെയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും അവർ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൊത്തത്തിന് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അതേ പ്ലേസസ് തന്നെയാണ് ഇത്തവണയും ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത്. എങ്കിലും ഈ പറഞ്ഞ കൂട്ട് ഈ തരത്തിൽ സ്കിൽഡ് മൈഗ്രേഷൻ ഒരു എംഫസൈസ് നൽകിയിട്ടുണ്ട്, കുറച്ചുകൂടി ഒരു ഫോക്കസ് ഊന്നൽ നൽകിക്കൊണ്ട് കൂടുതൽ തൊഴിലുകൾ PMSO ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് വരുവാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും വരുന്ന സാമ്പത്തിക വർഷത്തിലുണ്ടാകും.
വളരെ നന്ദി പ്രതാപലക്ഷ്മണൻ ഈ വിശദാംശങ്ങൾ പങ്കുവച്ചതിന്.
നന്ദി ദിലീഷ്.